ഓസ്ട്രേലിയയിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുക എന്നത് ഓസ്ട്രേലിയൻ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നതിന് തുല്യമായാണ് പലപ്പോഴും കണക്കാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ റിപ്പോർട്ടുകൾ SBS മലയാളത്തിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു പരിപാടിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മെൽബണിലെ കീസ്ബറയിലുള്ള ബിജിമോൻ ജോസഫാണ് നമുക്കൊപ്പം ചേരുന്നത്. ബിജിമോൻ, എത്ര കാലമായി അഗ്നിശമന വിഭാഗത്തിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നു?
ഞാൻ ഏകദേശം 3 വർഷമായിട്ട്, അതായത് 2018 ഫെബ്രുവരി മാസം എന്റെ ബേസിക് മിനി സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുകയും ഞാൻ അന്ന് മുതൽ എന്താ പറയുക ഒരു ഫുൾ ടൈം മെമ്പറായി ഒരു വോളണ്ടിയർ ആയി എന്റെ താമസത്തിന്റെ അടുത്തുള്ള കീസ്ബറോ ഫയർ ബ്രിഗേഡിലെ ഒരു വോളണ്ടിയർ മെമ്പറാണ് ഞാൻ ഏകദേശം 3 വർഷത്തോളമായി.
എന്തുകൊണ്ടാണ് വോളണ്ടിയർ ആകാൻ തീരുമാനിച്ചതും അതിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിൽ ചേർന്ന് കഴിഞ്ഞിട്ട് എന്താണ് അനുഭവങ്ങളും മറ്റും ഒന്ന് വിവരിക്കാമോ?
തീർച്ചയായിട്ടും വോളണ്ടിയറായി ഉള്ള പ്രചോദനം എനിക്ക് ശരിക്കും ഞാൻ ഓസ്ട്രേലിയയിൽ 2009 വന്നിരുന്നു. എന്റെ ആദ്യത്തെ ഒരു ജോലി തന്നെ, ആദ്യത്തെ ജോലി എന്ന് വെച്ചാൽ എനിക്കൊരു വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചറിനെ പറ്റി നാട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് ഒരു വോളണ്ടിയർ വർക്ക് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തത് എന്റെ കുട്ടികൾ പോകുന്ന സ്കൂളിൽ കുറച്ച് നാൾ 2-3 മാസം ചെറിയ ഒരാഴ്ചയിൽ 1-2 മണിക്കൂർ വെച്ച് ഇങ്ങനെ ഒരു വോളണ്ടിയർ ആയിട്ട്, അതാണ് എന്റെ ഫസ്റ്റ് എംപ്ലോയ്മെന്റ്. ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ആണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. പക്ഷേ CFA എന്ന് ഇങ്ങനെ കേട്ടുകേൾവിയുണ്ട്, അതിൽ വോളണ്ടിയേഴ്സ് ഉണ്ട് എന്നൊക്കെ അറിയാമായിരുന്നെങ്കിലും 2017 എല്ലാ വർഷവും ഞങ്ങളുടെ ഈ ബ്രിഗേഡ് ഒരു ഓപ്പൺ ഡേ, ഓപ്പൺ ഫാമിലി ഡേ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫയർ എൻ്റെ വീട്ടിൽ ലെറ്റർ ബോക്സ് വരികയും അതനുസരിച്ച് ഒരു ആ ഓപ്പൺ ഡേയിൽ ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ ആ ബ്രിഗേഡിന് വിസിറ്റ് ചെയ്യാൻ പോവുകയും ചെയ്തിരുന്നു. അന്ന് അവിടെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ആ ബ്രിഗേഡ്, അതായത് ഞാൻ വോളണ്ടിയർ നിൽക്കുന്ന കീസോ ബ്രിഗേഡ് 100% വോളണ്ടിയേഴ്സ് മാൻ ചെയ്യുന്ന ഒരു ബ്രിഗേഡാണ്, അതിൽ പെർമനന്റ് സ്റ്റാഫായിട്ട് ആരുമില്ല. അപ്പം അന്നൊരു ഇൻട്രസ്റ്റ് തോന്നി. എന്നാൽ പിന്നെ എന്തുകൊണ്ട് എനിക്കും ഒരു കിട്ടുന്ന സമയം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒത്തിരി സമയം പറ്റിയില്ലെങ്കിലും ചെറിയൊരു സമയം ഇതിലോട്ട് കൊടുത്താലോ എന്ന് ആലോചിക്കുകയും ഞാൻ എൻ്റെ എക്സ്പ്രഷൻ ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കുകയും ഫോൺ നമ്പർ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവരെന്നെ വിളിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും എന്താണ് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരികയും ചെയ്തു. ശരിക്കും ഇതൊരു എന്താ പറയുക ഒരു മിലിറ്ററി ഹയർക്കി അല്ലെങ്കിൽ ഹയർക്കി, ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ക്യാപ്റ്റന് താഴെ 3-4 ലെഫ്റ്റനൻസ് ഉണ്ട്, അങ്ങനെയാണ് ഇത് സിസ്റ്റം മാനേജ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ ഒരു എയർഫോഴ്സ് വെറ്ററിനാണ്, എയർഫോഴ്സിന് റിട്ടയർഡ് വ്യക്തിയാണ്. അപ്പം എനിക്ക് തീർച്ചയായിട്ടും എന്താ പറയുക ആ പഴയ കാലങ്ങളിലേക്കുള്ള ഒരു എന്താ പറയുക ഒരു ഓർമ്മയും ജോയിൻ ചെയ്യാൻ തോന്നി. അങ്ങനെ ഞാനതിൽ
എന്താണ് വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്നത്?
വോളണ്ടിയർ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കീസ്ബ്രോക്ക് ഏരിയക്ക് ഒരു ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയിൽ വരുന്ന എല്ലാ ഫയർ കോൾസും ഞങ്ങൾക്ക് പേജർ വഴി വരികയും ഞങ്ങൾ ഇവിടുന്ന് പേജർ കിട്ടുന്ന ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലുകയും സ്റ്റേഷനിൽ നിന്ന് വേണ്ട ഡ്രസ്സുകൾ ഇട്ട്, ചിലപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ബുഷ് ഫയറിങ്ങിന് ഒരു ഡ്രസ്സ് ഉണ്ട് നമ്മൾ ഈ പുറത്ത് തീ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു ഇൻ ഹൗസ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി അല്ലെങ്കിൽ വീട്ടിലെ ഫയർ ആണെങ്കിൽ അതിനൊരു സ്ട്രക്ചറൽ ഗിയർ, അതിന് വേറൊരു യൂണിഫോമാണ്. അപ്പോൾ നമുക്ക് വരും ഏത് ടൈപ്പ് ഫയർ, അതനുസരിച്ച് നമ്മൾ യൂണിഫോം ഇട്ട് നമ്മൾ വണ്ടി എടുത്ത് പോകും.
ഇനി ഓസ്ട്രേലിയയിലെ കുടിയേറ്റ സമൂഹത്തെ കൂടുതൽ ഇത്തരം പദ്ധതികളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പല ക്യാമ്പയിനുകളും നടക്കുന്നുണ്ടല്ലോ. CFA ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായി മലയാളത്തിലുള്ള ഒരു വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേക്കുറിച്ച് കൂടി വിവരിക്കാമോ? അതിന്റെ ഒരു പ്രവർത്തനങ്ങളിൽ ഏത് രീതിയിലാണ് ഭാഗമായിരുന്നത്?
ഇത് തീർച്ചയായും CFA ഒരു മൾട്ടി കൾച്ചർ ഒരു ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിക്ക് CFAനെ പറ്റി അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് വി സ്പീക്ക് യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു തുടങ്ങിയത്. ആദ്യമായിട്ട് ഒരു ഇന്തോനേഷ്യൻ ലാംഗ്വേജിലാണ് എടുത്തിരുന്നത്. രണ്ടാമത് കീസ്ബ്രോ ഫയർ ബ്രിഗേഡ് തന്നെ ചൈനീസ് ലാംഗ്വേജിൽ എടുത്തു. അതിനോടൊപ്പം തന്നെ അവര് എനിക്കൊരു ഇന്റർവ്യൂ തരികയും എന്റെ ബേസിക് ഞാൻ ഇവിടെ നിന്ന് വന്നത് ഇന്ത്യയിലെവിടെയായിരുന്നു, കേരളത്തിലാണ്, നമ്മൾ വേറെ മലയാളം എന്നൊരു ലാംഗ്വേജ് ഉണ്ട് എന്നൊക്കെ അവർ മനസ്സിലാക്കുകയും പിന്നെ നമ്മുടെ കൾച്ചറിനെ പറ്റി ചോദിക്കുകയും ചെയ്തു. അതനുസരിച്ച് എന്നോടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ യെസ് പറയുകയും നമ്മളതിൽ സഹകരിക്കുകയും ചെയ്തിരുന്നു. വീഡിയോ ഷൂട്ടിംഗ് ശരിക്കും പറഞ്ഞാൽ 2019 തുടങ്ങിയതാണ്. അത് പിന്നെ കോവിഡിന്റെ ഇഫക്റ്റുകളൊക്കെ വന്ന് 2020 ജനുവരിയോട് കൂടി ജൂൺ മാസത്തിലാണ് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം CFA ഈയിടെയായിട്ടത് അവരുടെ CFA ഫേസ്ബുക്ക് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ.
ഓക്കെ, അപ്പൊ ആ വീഡിയോയുടെ ഒരു നിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊഡക്ഷനിൽ മലയാളികൾ പലരും പങ്കെടുത്തതായിട്ട് കാണുന്നു. അതേ കുറിച്ച് കൂടി ഒന്ന് വിവരിക്കാമോ? എങ്ങനെയായിരുന്നു അത്? എത്രമാത്രം പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞു എന്ന കാര്യം?
തീർച്ചയായിട്ടും അതിന്റെ ഒരു തുടക്കം എന്തായാലും ചോദിച്ചിരുന്നു ഇങ്ങനെ വീഡിയോ. അപ്പം ഞാൻ ഉദ്ദേശിച്ച ഒരു അവർ ഇന്ത്യൻ ലാംഗ്വേജ് ഏതെങ്കിലും ആരും ചോദിക്കും, അപ്പം ഹിന്ദിയിലും എനിക്ക് പറയാൻ പറ്റും. അപ്പം ഞാനൊരു ഉദ്ദേശിച്ച ഹിന്ദി ആയിരുന്നു, പക്ഷെ അവര് ആ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂവിൽ അവരെ കൂടുതൽ എന്നെ പറ്റി ചോദിച്ചപ്പോൾ അതല്ല, മെൽബണിൽ ഏകദേശം 10,000 അല്ലെ 10,000 മേളിലുള്ള കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രചോദനമായി മാറട്ടെ എന്ന പ്രതീക്ഷയോടെ അവര് മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ എഗ്രി ചെയ്യുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായും അതിൽ തുടക്കത്തിൽ തന്നെ അവർ ചോദിച്ചിരുന്നു നമ്മുടെ കൾച്ചർ എങ്ങനെയാണ്, അങ്ങനെ കാര്യങ്ങളെ പറ്റി. അതല്ല, ഞാൻ എന്റെ ഈ ജീവിതത്തിൽ ഞാൻ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ ജോലിക്ക് പുറമെ, ഈ CFA വരുന്ന വോളണ്ടിയർഷിപ്പിന് പുറമെ എന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു ചെറിയ ഡ്രമ്മിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് SBS അറിയിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ചെറിയ ചണ്ടയുടെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അവർ ചോദിക്കുകയും അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് ഫോട്ടോസും അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് ഞാനത് കൊടുത്തിരുന്നു. അപ്പോൾ അവര് ചോദിച്ചു ഇനി എന്നാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങൾക്കൊന്ന് വന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൾച്ചറിൽ ഇതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ഒരു അവസരം എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അതനുസരിച്ച് ഒരു കമ്മ്യൂണിറ്റി ഓണം പരിപാടിക്ക് ഗ്രീൻസ് വെച്ചിട്ട് ഞാനൊരു ഗ്രൂപ്പിന് പെർമിഷൻ ചോദിക്കുകയും അവരത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയും ചെയ്തു. അതനുസരിച്ച് അവർ വരികയും നമ്മുടെ ഓണത്തിന്റെ പൂക്കളവും നമ്മുടെ മാവേലിയുടെ എഴുന്നള്ളിപ്പും നമ്മുടെ സദ്യയും അതിനെപ്പറ്റി അവർ കാണുകയും അതിലവർ കുറേ എന്താ പറയുക കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുകയും അതിൽ കുറച്ച് ചെണ്ടമേളവും അല്ലെങ്കിൽ നമ്മുടെ മാവേലിയായിട്ടുള്ള വരവും സ്റ്റേജിലെ പ്രോഗ്രാംസൊക്കെ ഷൂട്ട് ചെയ്യുകയും.
ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ജനങ്ങൾ തങ്ങളുടെ സംസ്കാരവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നവരും തലമുറകളിലേക്ക് കൈമാറുന്നവരുമാണ്. സാമൂഹ്യ ജീവിയ മനുഷ്യൻ സമാനതകൾ ഏറെയുണ്ടെങ്കിലും പല കാര്യങ്ങളിലും വ്യത്യസ്തരാണ്. മറ്റുള്ളവരിൽ നിന്നും നമ്മെ വ്യത്യസ്തമാക്കുന്ന ഒന്ന് എല്ലാവരിലും ഉണ്ട്.
അതാണ് വീഡിയോയുടെ ആദ്യ തുടക്കത്തിൽ പകുതി അതാക്കിയെടുത്ത് ആ കൾച്ചറിയും നമ്മൾ വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ഒരു സ്ഥിതിയും ഞാനിപ്പോ CFA എന്താ ചെയ്യുന്നത്, എന്താണ് വോളണ്ടിയേഴ്സിന്റെ എന്താണ് ഉത്തരവാദിത്തങ്ങൾ, അതിനെപ്പറ്റി ആണ് സെക്കൻഡ് ഹാഫ് വീഡിയോ ചെയ്തിരിക്കുന്നത്.
കംഗാരുവിന്റെ നാട്ടിലും ഭാഷയുടെ അതിർവരമ്പുകളില്ലാത്ത സേവന തരപ്പിലായ ഒരു കൂട്ടം ആൾക്കാർ, അതാണ് ഞാൻ കണ്ട CFA.
വീഡിയോയ്ക്കും അതിനു മുമ്പും പിൻപും എന്നോട് ഒത്തിരി യങ്സ്റ്റേഴ്സ് ചോദിച്ചിരുന്നു, അതായത് എങ്ങനെയാണ് ചേട്ടായി ഇതിനുള്ള, നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജോലിക്കുള്ള എന്താ പറയാ, നിങ്ങൾക്ക് ഒരു അല്പം ഫിസിക്കലായിട്ടും ഒരു എക്സസൈസും എന്താ പറയാ, നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റിയെ പറ്റി അറിയാനുള്ള ഒരു നല്ലൊരു ചാൻസും കൂടിയാണ്. നിങ്ങൾ താമസിച്ച കമ്മ്യൂണിറ്റി എങ്ങനെയാണ്, അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അതിനൊരു ഒരു ദിവസം ഒരു 2 മണിക്കൂർ ട്രെയിനിങ് സമയം ഉണ്ട്, അതിന് ഞാൻ പോകാറുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ചെറിയൊരു എന്താ പറയുക നമ്മുടെ നോളജികൾ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ അറിവുകൾ നമുക്ക് മുന്നോട്ട് അല്ലെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാനുള്ള അവസരം കൂടിയാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു കാര്യം ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ സെറ്റപ്പാണ്. നമ്മളൊരു ശരിക്കും എന്താ പറയുക ഒരു നല്ല ഡിസിപ്ലിനും റൂൾസും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അപ്പം അങ്ങനത്തെ ഒരു ലൈഫ് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ നമ്മളെ തന്നെ ഒരു നല്ലൊരു ഡിസിപ്ലിൻ വേയിൽ മുന്നോട്ട് നയിക്കാൻ ഒരു പ്രചോദനം നൽകുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയറും കൂടിയാണ് അതിൽ നമുക്ക് കിട്ടുന്നത്.
വളരെ നന്ദി ബിജിമോൻ ജോസഫ് ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്.
താങ്ക് യു വെരി മച്ച്.